ഓം ശാന്തി. 22/5/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, സേവനം ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അർത്ഥം, ആരെല്ലാം ദേവീദേവതാ ധർമ്മത്തിലേതാണോ, ശിവന്റെ അഥവാ ദേവതകളുടെ പൂജാരിയാണോ, അവർക്കാദ്യമാദ്യം ജ്ഞാനം കൊടുക്കൂ. ചോദ്യം, ബാബയുടെ ഏത് കർത്തവ്യം ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയില്ല, എന്തുകൊണ്ട്? ഉത്തരം, മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കുന്ന കർത്തവ്യം ഒരു ബാബയുടേതാണ്. വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ സർവരും വികാരികളാണ്. എപ്പോഴാണോ ബാബയെ അറിയുകയും പവിത്രമായി ജീവിക്കുകയും ചെയ്യുന്നത്, അപ്പോൾ ശാന്തിയുടെ സ്ഥാപന ഉണ്ടാകും. ബാബയെ അറിയാത്തത് കാരണം നിർധനരായി മാറിയിരിക്കുകയാണ്. ഗീതം, മരിക്കുന്നതും അങ്ങയുടെ മടിയിൽ. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥവും ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നാൽ ഓം ശാന്തിയുടെ അർത്ഥം ആർക്കും അറിയില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബാബയ്ക്ക് ഇതും പറയേണ്ടി വരുന്നു, മന്മനാഭവ. അർത്ഥം, പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കൂ. ഓം എന്നതിന്റെ അർത്ഥം ഭഗവാനാണ് എന്ന് പറയുന്നു. എന്നാൽ ബാബ പറയുകയാണ്, ഓം അർത്ഥം ഞാൻ ആത്മാവാണ് എന്നാണ്. ഇതെന്റെ ശരീരമാണ്. പരംപിതാ പരമാത്മാവും ഓം എന്ന് പറയുന്നുണ്ട്. ഞാനും ആത്മാവാണ്, എന്നാൽ പരംധാമത്തിലാണ് വസിക്കുന്നത്. നിങ്ങൾ ആത്മാക്കൾ ജനന മരണ ചക്രത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ വരുന്നില്ല. അതെ, ഞാൻ തീർച്ചയായും സാകാരത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരാൻ. മറ്റാർക്കും ഇത് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. അഥവാ നിശ്ചയമില്ലെങ്കിൽ മുഴുവൻ ലോകത്തിലും ചുറ്റിക്കറങ്ങി നോക്കൂ, അന്വേഷിച്ചു നോക്കൂ. മറ്റാർക്കെങ്കിലും സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകാൻ കഴിയുമോ എന്ന്? പരംപിതാ പരമാത്മാവിനല്ലാതെ വേറെ ആർക്കും സൃഷ്ടിചക്രത്തിന്റെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം പറഞ്ഞു തരാൻ സാധിക്കില്ല. ആർക്കും രാജയോഗം പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. പതിതരെ പാവനമാക്കി മാറ്റാൻ വേറെ ആർക്കും സാധിക്കില്ല. ആദ്യമാദ്യം ആരെല്ലാം ദേവീ ദേവതകളുടെ പൂജാരികളുണ്ടോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരാണ് പൂർണമായും 84 ജന്മങ്ങൾ എടുത്തവർ. അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കും. അതിനുശേഷം വന്നവരാണെങ്കിൽ 84 ജന്മങ്ങൾ എടുക്കില്ല. ആരെല്ലാം ദേവതകളുടെ പൂജാരികളാണോ, അതോടൊപ്പം ഗീത പഠിക്കുന്നവരുണ്ടോ, അവർ ഇത് കേൾക്കും. ഭഗവാനു പകരം കൃഷ്ണന്റെ പേരെഴുതിയതാണ് ഗീതയിലെ ഒരേ ഒരു തെറ്റ്. അതിനാൽ ഗീത പഠിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരോട് ചോദിക്കണം, പരമപിത പരമാത്മാവുമായി നിങ്ങളുടെ ബന്ധം എന്താണ്? ഭഗവാനാണെന്ന് പറയും. ദൈവീക ഗുണങ്ങളുള്ള ശ്രീകൃഷ്ണൻ ദൈവീക രാജധാനിയിലുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ദൈവീക ഗുണങ്ങൾ ഉള്ളവരായിരുന്നു. അവരാണ് ഇപ്പോൾ പൂജ്യനിൽ നിന്നും പൂജാരിയായി മാറിയത്. അതിനാൽ പരിശ്രമം ചെയ്ത് ആദ്യമാദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരെ ഉയർത്തണം. അച്ചടക്കം ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ് എന്നല്ലേ പറയാറുള്ളത്? ആരെല്ലാം ശിവന്റെ പൂജാരികളുണ്ടോ അവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ശിവൻ തീർച്ചയായും വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ശിവജയന്തി ആഘോഷിക്കുന്നത്. ശിവനാണ് പരംപിത പരമാത്മാവ്. തീർച്ചയായും വന്ന് രാജയോഗം പഠിപ്പിക്കും. വേറെ മനുഷ്യർക്കാർക്കും തന്നെ ഇത് പഠിപ്പിക്കാൻ സാധിക്കില്ല. കൃഷ്ണനെ അഥവാ ബ്രഹ്മാവിനെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബ തന്നെയാണ്. ആ ബാബ ജ്ഞാനസാഗരനായതുകൊണ്ട് സർവരുടെയും അധ്യാപകൻ കൂടിയാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വേറെ ആർക്കും അറിയില്ല. ബാബ പറയുകയാണ്, എന്നെ ജ്ഞാനസാഗരനെന്നും ചൈതന്യ ബീജരൂപനെന്നും വിളിക്കുന്നുണ്ട്. ഈ തലകീഴായ വൃക്ഷത്തിന്റെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബീജത്തിലുണ്ടാകും. അതുകൊണ്ടാണ് എന്നെ ജ്ഞാനസാഗരൻ, സർവശക്തിവാൻ എന്നെല്ലാം പറയുന്നത്. അധികാരം എന്താണ്? സർവവേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും അറിയുന്നു എന്നതാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരികയാണ്. ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നവർ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണെന്ന് പറയുകയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല. ഈ വിവിധ ധർമ്മങ്ങളുടെ മനുഷ്യ സൃഷ്ടി വൃക്ഷമാണ്. ഇതിന്റെ ആയുസ് വളരെ വലുതായിട്ടാണ് ഭാഗവതത്തിൽ കാണിച്ചിരിക്കുന്നത്. ഗീത ധർമ്മശാസ്ത്രമാണ്. അതിലൂടെയാണ് ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുന്നത്. ഭാഗവതത്തിൽ ശ്രീകൃഷ്ണന്റെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർക്ക് 84 ജന്മങ്ങൾ എടുത്ത കാര്യം പറഞ്ഞുകൊടുക്കൂ. സത്യുഗത്തിൽ കേവലം ഭാരതമാണ് ഉണ്ടായിരുന്നത്. വേറെ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഭാരതം തന്നെയായിരുന്നു സ്വർഗം. ഏറ്റവും ഉയർന്നതിലും ഉയർന്നത് എന്ന് പാഠപ്പെട്ടതും ഭാരതത്തെയാണ്. അതോടൊപ്പം പതിതരെ പാവനമാക്കുന്നതിന് പരംപിത പരമാത്മാവ് അവതരിക്കുന്ന സ്ഥലം കൂടിയാണ്. ശിവന്റെ പൂജയും ഇവിടെയാണ് നടക്കുന്നത്. ജയന്തിയും ഇവിടെയാണ് ആഘോഷിക്കാറുള്ളത്. തീർച്ചയായും പതിത ലോകത്തിലേക്ക് വന്നിട്ടുണ്ടാകും. പതിത പാവന വരൂ എന്ന് എല്ലാവരും വിളിക്കുന്നുമുണ്ട്. ഭാരതം പാവനമായിരുന്നു. പിന്നീട് 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി. ആരെല്ലാം പാവനമായ സ്വർഗവാസികളായിരുന്നോ അവരാണ് ഇപ്പോൾ പതിതവും നരകവാസിയുമായിരിക്കുന്നത്. ശിവബാബയാണ് പാവനമാക്കിയത്. രാവണനാണ് പതിതമാക്കിയത്. ഈ സമയം രാവണന്റെ രാജ്യമാണ്. ഓരോ നരനിലും നാരിയിലും പഞ്ചവികാരങ്ങളാണ്. സത്യുഗത്തിൽ വികാരങ്ങൾ ഇല്ല, നിർവികാരികളായിരുന്നു. ഇപ്പോൾ പതിതമാണ്, അതുകൊണ്ടാണ് വിളിക്കുന്നത്, വരൂ, വന്ന് ഞങ്ങളെ വീണ്ടും പാവനമാക്കി മാറ്റൂ എന്ന്. സത്യുഗത്തിൽ നമ്മൾ തന്നെയാണ് പാവനമായിരുന്നത്. 21 ജന്മങ്ങൾ രാമരാജ്യത്തിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ രാവണന്റെ രാജ്യമാണ്. എല്ലാവരും വികാരികളാണ്. ബാബ പറയുകയാണ്, കാമം മഹാശത്രുവാണ്. ഇത് ആദിമധ്യ അന്ത്യം ദുഃഖം മാത്രമാണ് നൽകുക. ഇപ്പോൾ ഇതിനെ ജയിച്ച് പാവനമാകൂ. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി പാപം ചെയ്തവരാണ്. ഏറ്റവും തമോപ്രധാനമായി മാറിയിരിക്കുകയാണ്. ആത്മാവിൽ കറ പിടിച്ചിരിക്കുകയാണ്. ആദ്യം സ്വർണിമയുഗത്തിലായിരുന്നു, പിന്നെ വെള്ളിയുഗം, പിന്നെ ചെമ്പ്. കറ പിടിച്ച് ഏണിപ്പടി താഴേക്കാണ് ഇറങ്ങിയത്. ഇത് ഭാരതത്തിന്റെ കാര്യമാണ്. സത്യുഗത്തിൽ 8 ജന്മങ്ങൾ, പിന്നെ ത്രേതയിൽ 12 ജന്മങ്ങൾ, പിന്നെ അതേ ഭാരതവാസി ചന്ദ്രവംശി വൈശ്യവംശിയായി തീരുന്നു. ആത്മാവ് അപവിത്രമാകുന്നു. ബാബ പറയുകയാണ്, ഞാൻ കൽപ്പകൽപ്പം വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റും, പിന്നെ രാവണനിതിനെ നരകമാക്കി മാറ്റും. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ജ്ഞാനസാഗരൻ ശിവബാബയാണ്. ഉയർന്നതിലും ഉയർന്ന ശിവനാണ് സർവരുടെയും പൂജ്യൻ. ആദ്യമാദ്യം ശിവപൂജയാണ് നടക്കുന്നത്. കാരണം പരിധിയില്ലാത്ത അച്ഛനാണല്ലോ. തീർച്ചയായും ഈ അച്ഛനിലൂടെയാണ് പരിധിയില്ലാത്ത സമ്പത്തും പ്രാപ്തമാകുന്നത്. ഭഗവാൻ എന്ന് നിരാകാരനെയാണ് പറയുന്നത് എന്നതുപോലും ഭാരതവാസികൾ മറന്നിരിക്കുകയാണ്. മനുഷ്യർ ഭഗവാനെ ഓർമ്മിക്കുന്നുമുണ്ട്, അല്ലാതെ എല്ലാം ഭഗവാൻ തന്നെ ഭഗവാനാണ് എന്നല്ല. ഒരു ഭാഗത്ത് ഭഗവാനെ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഗ്ലാനിയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് സർവവ്യാപിയാണെന്ന് പറയുന്നുണ്ട്, അതോടൊപ്പം പിന്നെ അല്ലയോ പതിത പാവന വരൂ എന്നും പറയുന്നുണ്ട്. ബാബവന്ന് ബ്രഹ്മാ ശരീരത്തിലൂടെ ബ്രഹ്മാ മുഖ വംശാവലി ബ്രാഹ്മണർക്കാണ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ ഉയർന്നവരാണ്. ബ്രാഹ്മണരുടെയും മുകളിലാണല്ലോ ശിവൻ. വിരാട രൂപത്തിൽ ദേവത ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രനെ കാണിക്കുന്നുണ്ട്. ബ്രാഹ്മണരുടെ പേരുപോലുമില്ല. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണരും വികാരികളാണ് എന്ന് കാണപ്പെടുന്നുണ്ട്. പിന്നെ ദേവതകളെക്കാൾ ഉത്തമരാണ് ബ്രാഹ്മണൻ എന്ന് എങ്ങനെ കാണിക്കാൻ സാധിക്കും? ബാബ മനസ്സിലാക്കി തരികയാണ്. അവരും പാടുന്നുണ്ട് ബ്രാഹ്മണ ദേവി ദേവതായ നമഃ എന്നെല്ലാം. ദേവതകളുടെ രാജ്യം എപ്പോഴാണ് ഉണ്ടായിരുന്നത്? സ്വർഗം എവിടെ നിന്നാണ് വന്നത്? ഇതൊന്നും കൃത്യമായി ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ബ്രഹ്മാ ശരീരത്തിലൂടെ ബാബ ഇപ്പോൾ സ്വർഗത്തിന്റെ സ്ഥാപനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശങ്കരനിലൂടെ നരകത്തിന്റെ വിനാശവും ചെയ്യിപ്പിക്കും. മഹാഭാരത യുദ്ധവും നടക്കുമല്ലോ, അതിലൂടെയാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത്. പാടുന്നുണ്ട്, എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഈ രുദ്രജ്ഞാന യജ്ഞത്തിലൂടെ വിനാശത്തിനുള്ള ജ്വാല പ്രത്യക്ഷപ്പെട്ടു എന്നെല്ലാം പറയാറുണ്ട്. തീർച്ചയായും ഇപ്പോൾ ആ പാർട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപും യുദ്ധം നടന്നിരുന്നു. അപ്പോഴും പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടായിട്ടുണ്ട്. ഗീതാജ്ഞാനം കേൾപ്പിക്കുമ്പോൾ 3 സൈന്യങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. അതിൽ യൂറോപ്പിൽ വസിക്കുന്ന യാദവ സൈന്യമാണ് സയൻസിന്റെ ശക്തിയിലൂടെ മിസൈലെല്ലാം കണ്ടുപിടിച്ചത്. പൂർണമായും ഗീതയുടെ 5000 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇപ്പോഴും ഈ 3 സൈന്യങ്ങളുണ്ട്. പാഠപ്പെട്ടിട്ടുണ്ട് വിനാശകാലത്ത് വിപരീത ബുദ്ധി എന്നെല്ലാം. അർത്ഥം പരംപിതാ പരമാത്മാവിൽ നിന്നും വിപരീത ബുദ്ധിയായിരിക്കും. ബാബ പറയുകയാണ്, എന്നെ ആരും അറിയുന്നത് പോലുമില്ല. കേവലം നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും എന്നോട് പ്രീതിയില്ല. എല്ലാവരും വിനാശകാലത്ത് വിപരീത ബുദ്ധികളാണ്. ബാക്കി നിങ്ങൾ പാണ്ഡവരുടേത് പ്രീതബുദ്ധിയാണ്. നിങ്ങൾ ശിവബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശിവബാബ 21 ജന്മങ്ങളുടെ സമ്പത്ത് നൽകുന്നതിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശിവബാബയുടെ കൂടെ പ്രീതബുദ്ധി ഉള്ളവരാണ്. ബാക്കി ആർക്കും ശിവബാബയെ അറിയുക പോലുമില്ല. അപ്പോൾ 3 സൈന്യങ്ങളായില്ലേ? നിങ്ങളാണ് പാണ്ഡവസൈന്യം. ഇത് വിനാശകാലം തന്നെയാണ്. നിങ്ങൾക്കറിയാം, മരണം വളരെ സമീപത്താണ് നിൽക്കുന്നത്. ശിവബാബ പറയുകയാണ്, നിങ്ങൾ പവിത്രമായി മാറുകയാണെങ്കിൽ പുതിയ ലോകത്തിന്റെ അധികാരിയാകും. സത്യുഗത്തിൽ കേവലം ഒരേയൊരു ദേവീ ദേവതാ ധർമ്മമാണ് ഉണ്ടായിരുന്നത്. വേറെ ധർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ മറ്റ് ധർമ്മങ്ങളെല്ലാമുണ്ട്. എന്നാൽ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം മാത്രമില്ല. സ്വയത്തെ ദേവീ ദേവതയെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ പതിതരാണ് എന്നാണ് പറയുന്നത്. ദേവതകളുടെ മുന്നിൽ മഹിമ പാടാറുണ്ട്. അങ്ങ് സർവഗുണ സമ്പന്നനാണ്, 16 കലാ സമ്പൂർണനാണ് എന്നെല്ലാം. സ്വയത്തെ വികാരിയാണ് എന്നാണ് പറയുന്നത്. അവഗുണങ്ങളുടെ മാലയായ എന്നിൽ ഒരു ഗുണവുമില്ല എന്നാണ് പറയുന്നത്. ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളും ഒരു ബാബയെ ഓർമ്മിക്കണം. ബാബയെ ഓർമ്മിക്കാതെ പാവനമാകില്ല. പാവനമാകാതെ ഉയർന്ന പദവിയും കിട്ടില്ല. എപ്പോഴാണോ ഈ അപവിത്രമായ ലോകത്തിന് വിനാശമുണ്ടാകുന്നത്, അപ്പോൾ വിശ്വത്തിൽ ശാന്തി ഉണ്ടാകും. മനുഷ്യർ പരിശ്രമിക്കുന്നുണ്ട് ഭാരതത്തിലും ലോകത്തിലും ശാന്തി ഉണ്ടാക്കുന്നതിന്. പക്ഷേ ഇത് ഒരേയൊരു ബാബയുടെ ജോലിയാണ്. മനുഷ്യരാണെങ്കിൽ വികാരികളാണ്. അവർക്കെങ്ങനെയാണ് ശാന്തി സ്ഥാപിക്കാൻ കഴിയുക? ഓരോ വീട്ടിലും വഴക്കാണ് നടക്കുന്നത്. ബാബയെ അറിയാത്തത് കാരണം ദരിദ്രരായിരിക്കുകയാണ്. സത്യുഗത്തിൽ തീർത്തും പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടാകും. ഇപ്പോൾ വീണ്ടും ബാബ ആ പവിത്രത, സുഖം, ശാന്തിയുടെ സ്ഥാപന ചെയ്യുകയാണ്. ഇത് വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഭാരതവാസി ഇപ്പോൾ നരകവാസിയാണ്. എപ്പോൾ സ്വർഗത്തിലുണ്ടായിരുന്നോ അപ്പോൾ പുനർജന്മവും സ്വർഗത്തിൽ തന്നെയാണ് എടുത്തത്. ഇപ്പോൾ പതീതമാണ്. അതുകൊണ്ടാണ് പതീത പാവനനായ ബാബയെ ഓർമ്മിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കറിയാം, പാരലൗകിക അച്ഛനെ ഓർമ്മിക്കുന്നതിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്. ലൗകിക അച്ഛനിൽ നിന്നും പരിധിയുള്ള സമ്പത്താണ് പ്രാപ്തമാകുന്നത്. പാരലൗകികവും പരിധിയില്ലാത്തതുമായ ഈ അച്ഛനിലൂടെ പരിധിയില്ലാത്ത സമ്പത്താണ് പ്രാപ്തമാകുന്നത്. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് സത്സംഗമൊന്നുമല്ല, അത് ഭക്തിമാർഗമാണ്. ഇത് ജ്ഞാനമാർഗമാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ട്, ബാബ നമ്മളെ സ്വർഗവാസി ആക്കുകയാണ്. ആരാണോ കൽപ്പം മുമ്പ് സ്വർഗവാസിയായത് അവരാണ് ഇപ്പോഴും ആകുന്നത്. ബ്രാഹ്മണനാകാതെ ദേവതയാകാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ? ഇപ്പോൾ ഭാരതത്തിൽ ഒരു കലയും ഇല്ല. ഇതൊന്നും ആർക്കും അറിയില്ല. കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങളെ ബാബയാണ് ഉണർത്തിയിരിക്കുന്നത്. നിങ്ങളിവിടെ സ്വർഗവാസിയാകുന്നതിനാണ് വന്നിരിക്കുന്നത്. ബാബയ്ക്കല്ലാതെ നിങ്ങളെ ഇതുപോലെയാക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. സത്യുഗത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്, കലിയുഗത്തെ നരകമെന്നും പറയുന്നു. ഏതുപോലെയാണോ രാജാവും റാണിയും അതുപോലെയായിരിക്കും അവിടത്തെ പ്രജകളും. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും വികാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. ദേവതകൾ ഒരിക്കലും വികാരത്തിലൂടെ പുനർജന്മം എടുക്കില്ല. കുട്ടികൾ ഇപ്പോൾ ബാബയുടെ അടുത്ത് പവിത്രമായി ജീവിക്കാനുള്ള പ്രതിജ്ഞയെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ടു പോകവേ തോൽക്കുന്നുണ്ട്. പിന്നെ സമ്പാദിച്ചതെല്ലാം നഷ്ടമാകുന്നുമുണ്ട്. വളരെ ആഴത്തിലുള്ള മുറിവും ഉണ്ടാകുന്നുണ്ട്. ആശ്ചര്യത്തോടെ വന്ന് കേൾക്കും, കേൾപ്പിച്ചു കൊടുക്കും, പിന്നെ ഇവിടം വിട്ട് പോകുന്നവരുമുണ്ട്. സാക്ഷാത്കാരങ്ങളും കാണുന്നുണ്ട്. എന്നാൽ സാക്ഷാത്കാരത്തിന്റെ ഇടയിലും മായ പ്രവേശിക്കുന്നുണ്ട്. ഏതുപോലെയാണോ റേഡിയോയിൽ ആരെങ്കിലും പറയുന്ന കാര്യം കേൾക്കാതിരിക്കാൻ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുപോലെയാണ്. യോഗത്തിൽ മായ വിഘ്നം ഉണ്ടാക്കും. പരിശ്രമം മുഴുവൻ യോഗം ചെയ്യുന്നതിലായിരിക്കും. ഭാരതത്തിന്റെ പ്രാചീന യോഗം എന്നല്ലേ പാടപ്പെട്ടിരിക്കുന്നത്? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ബാബയോട് സത്യമായ പ്രീതി വെച്ച് സത്യമായ പാണ്ഡവനാകണം. മരണം സമീപത്താണ് നിൽക്കുന്നത്, അതിനാൽ പവിത്രരായി മാറി പവിത്ര ലോകത്തിന്റെ അധികാരിയാകണം. രണ്ട്, കാമമാകുന്ന മഹാശത്രുവാണ് ആദി മധ്യ അന്ത്യം ദുഃഖം തരുന്നത്, അതിനെ ജയിച്ച് പാവനമാകണം. ഓർമ്മയിലൂടെ വികാരങ്ങളുടെ ക്ലാവിനെ ഇല്ലാതാക്കി ആത്മാവിനെ സ്വർണിമ യുഗത്തിലേതാക്കി മാറ്റണം. വരദാനം മർജീവ ജന്മത്തിന്റെ സ്മൃതിയിലൂടെ കർമ്മബന്ധനത്തെ ബന്ധത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പരോപകാരിയായി ഭവിക്കട്ടെ. ലൌകിക കർമ്മബന്ധനത്തിന്റെ ബന്ധം ഇപ്പോൾ മർജീവ ജന്മത്തിന്റെ കാരണത്താൽ ശ്രീമതത്തിന്റെ ആധാരത്തിൽ സേവനത്തിന്റെ സംബന്ധത്തിന്റെ ആധാരമാണ്. കർമ്മബന്ധനമല്ല, സേവനത്തിന്റെ ബന്ധമാണ്. സേവനത്തിന്റെ ബന്ധത്തിൽ വിവിധ പ്രകാരത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് അറിവ് ധാരണ ചെയ്തു പോകുകയാണെങ്കിൽ ബന്ധനത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. എന്നാൽ അതിപാപാത്മാവ് അപകാരി ആത്മാവിനോടും വെറുപ്പിന് പകരം ദയാമനസ്കരായി കരുണയുടെ ഭാവന പുലർത്തിക്കൊണ്ട് സേവനത്തിന്റെ ബന്ധം മനസ്സിലാക്കി സേവനം ചെയ്യുമെങ്കിൽ പേരുകേട്ട വിശ്വമംഗളകാരി അഥവാ പരോപകാരിയെന്ന് പാടപ്പെടും. ശ്ലോകൻ: സമയം അഥവാ പരിസ്ഥിതി അനുസരിച്ച് വൈരാഗ്യം വന്നുവെങ്കിൽ ഇതും അല്പകാല വൈരാഗ്യമാണ്, സദാകാലത്തെ വൈരാഗിയാകൂ. അവ്യക്ത സൂചന: സദാ അചഞ്ചല സുദൃഢ ഏകരസ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം അഥവാ പ്രശ്നം അല്ലെങ്കിൽ മായയുടെ യുദ്ധം യുദ്ധമല്ല, എന്നാൽ കളി പോലെ അനുഭവമാകണം. അപ്പോൾ കളിയെന്ന് മനസ്സിലാക്കുന്നതിലൂടെ സന്തോഷം അതിരുകവിയും, അവസ്ഥ ഏകരസമാകും. എന്നാൽ അഥവാ ഇതിനെ യുദ്ധമെന്ന് കരുതുകയാണെങ്കിൽ പരിഭ്രമിക്കും, ഇളക്കത്തിലേക്കും വരും. മായയുടെ ജോലിയാണ് വരിക, താങ്കളുടെ ജോലിയാണ് വിജയിയാകുക. ഓം ശാന്തി.